ലേവ്യ യാഗങ്ങൾ കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പഠനമായിരുന്നു ഈ ലേവ്യ യാഗങ്ങൾ. അതുകൊണ്ട് ആ ലേവ്യ യാഗങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്താം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ആ വിഷയത്തിലേക്ക് കടന്നുകൊള്ളാം. നമ്മൾ വചനത്തിലൊരു അനുഗ്രഹിക്കപ്പെട്ട പഠനമാണ് ഈ ലേവ്യ യാഗങ്ങളെക്കുറിച്ചുള്ള പഠനം. ഞാൻ ഓർപ്പിച്ചു അതുപോലെ പഴയ നിയമങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ഒരുപാട് പഠിക്കാനിടയായി. ഈ ലേവ്യ പുസ്തകം ഞാൻ എനിക്ക് തോന്നുന്നു 2.5 വർഷം എടുത്ത് കാണും അതിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. ഇത് ദൈവത്തിൻ്റെ മഹത്വം വാസ്തവത്തിൽ കാണാനായിട്ട് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിപ്പാൻ കഴിയുന്ന ഒരു പഠനമാണ് ലേവ്യ യാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവത്തിൻ്റെ കൺമുമ്പിൽ തൻ്റെ പുത്രൻ എത്ര മഹത്വപൂർണനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് ഈ യാഗങ്ങൾ പഠിക്കുമ്പോഴാണ്. ഒരു സാക്ഷ്യമായിട്ട് ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ രക്ഷിക്കപ്പെട്ട് അനേക നാളുകൾ കഴിഞ്ഞാണ് ഈ ഭാഗം പഠിക്കാൻ തുടങ്ങി. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളെല്ലാം ചെയ്ത പോലെ തന്നെ കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളത് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു, നമ്മൾ ദൈവമക്കളായി. എന്നാൽ ഈ യാഗങ്ങൾ പഠിച്ചപ്പോഴാണ് ക്രൂശുമരണം എന്താണെന്നുള്ളത് എനിക്ക് ശരിയായിട്ട് മനസ്സിലായത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ലേവ്യ യാഗങ്ങൾ 5 യാഗങ്ങളാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ വരച്ചു കാണിക്കാൻ ഒരു യാഗം പോരായിരുന്നു, പിന്നെ ദൈവം എന്തിനാണ് ഈ 5 യാഗങ്ങൾ കൽപ്പിച്ചാക്കിയത്? ക്രൂശിൻ്റെ 5 വ്യത്യസ്ത വശങ്ങളെ നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്ന 5 വശങ്ങളെ ദൈവം, സ്വർഗത്തിലെ ദൈവം എങ്ങനെ കാണുന്നു എന്നുള്ളത് വരച്ചു തരുമ്പോൾ നമ്മളത് വളരെ ആസ്വദിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ബ്യൂട്ടി മഹത്വത്തെക്കുറിച്ചൊക്കെ ഒരുപാട് നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. ഞാൻ എന്നാൽ ആമുഖമായിട്ട് ഈ ബുക്കിനെ കുറിച്ച് 1-2 കാര്യങ്ങളൊന്ന് ഓർപ്പിക്കട്ടെ. ഈ ലേവ്യ പുസ്തകമാണ് ബൈബിളിലുള്ള 66 ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അധികം ദൈവം സംസാരിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നേരിട്ട് സംസാരിച്ചത് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ ഗ്രന്ഥം ലേവ്യ പുസ്തകമാണ്. വേറെ ഒരു ഗ്രന്ഥത്തിലും ദൈവം ഇത്രത്തോളം സംസാരിച്ചത്, നേരിട്ട് സംസാരിച്ചത് രേഖപ്പെടുത്തിയിട്ടില്ല. 2, ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് വേണ്ടിയാണ്, രക്ഷിക്കപ്പെടാത്തൊരു വേണ്ടിയല്ല. രക്ഷിക്കപ്പെട്ട് താൻ തൻ്റെ സ്വന്തം ജനമായി തീർന്ന ഒരു കൂട്ടം ജനത്തോട് ദൈവം നേരിട്ട് സംസാരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ഹൃദയം തുറന്ന് സംസാരിപ്പാൻ കഴിയുന്നത് ദൈവം അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രന്ഥം ദൈവമക്കളായ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണല്ലോ. ഈ രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ സംബന്ധിച്ച് വളരെ അതിപ്രധാനമായിട്ടിരിക്കുന്നു, കാരണം വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവജനത്തോട് അവൻ സംസാരിക്കുന്ന ഗ്രന്ഥമാണ്. അവൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് രേഖപ്പെടുത്തിയൊരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. 3, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള മഹത്വം വാസ്തവത്തിൽ പിതാവ് മുമ്പ് കൂട്ടി വരച്ചു കാണിച്ച ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിലെ യാഗങ്ങളും തുടർന്നുള്ള കാര്യങ്ങളും. കൂടാതെ പ്രായോഗിക വശത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി തീർന്ന നമുക്ക് വളരെ പഠനങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. ഈ ഗ്രന്ഥം വീണ്ടും നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് വളരെയധികം വിധത്തിൽ വേർതിരിച്ചൊക്കെ പഠിക്കാം. എന്നാൽ അതല്ല എൻ്റെ വിഷയം, ഞാൻ യാഗങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ 5 യാഗങ്ങളാണുള്ളത്, 5 യാഗം. ഈ യാഗത്തിൻ്റെ ഓർഡറിന് തന്നെ ഒരു പഠനമുണ്ട്. നിങ്ങൾ തന്നെ വീട്ടിൽ ചെന്നൊരു ഓർഡർ എഴുതുക. അതായത് 1 യാഗം ഹോമയാഗമാണ്, 2 ഭോജനയാഗമാണ്, 3 സമാധാനയാഗമാണ്, 4 പാപയാഗമാണ്, 5 അകൃത്യയാഗമാണ്. ഈ 5 യാഗങ്ങൾ ദൈവത്തിൻ്റെ ഓർഡറിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ 5 അധ്യായത്തിൽ ഓരോ അധ്യായത്തിലും ഓരോ യാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 5 അധ്യായങ്ങളിൽ ഓരോ യാഗങ്ങളാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ പ്രമാണങ്ങളും എടുത്ത് പറയുന്നുണ്ട്. ഇതാരോട് പറഞ്ഞാന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. എന്നാൽ ഇതിൻ്റെ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ വാസ്തവത്തിൽ ആ ഓർഡറിൻ്റെ ബ്യൂട്ടി മനസ്സിലാകണമെങ്കിൽ തന്നെ ഈ 5 യാഗങ്ങൾ എന്തിനെ കാണിക്കുന്നു എന്ന് മനസ്സിലായെങ്കിലേ അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാകുകയുള്ളൂ. ഉദാഹരണമായിട്ട് ദൈവം മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ആദ്യം ഹോമയാഗമാണ് പറയുന്നത്, പിന്നീട് ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. യാഗങ്ങളിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന യാഗം ഹോമയാഗമാണ്. ഹോമയാഗമാണ് ദൈവത്തിന് എപ്പോഴും തൻ്റെ സന്നിധിയിൽ സൗരഭ്യം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഹോമയാഗമാണ്. ഇസ്രായേലിൽ നിന്നും രാവിലെയും വൈകിട്ടും ഹോമയാഗം തുടർച്ചയായിട്ട് അർപ്പിക്കണമായിരുന്നു, കണ്ടിന്യൂൽ ബേൺഡ് ഓഫറിങ്. അതിങ്ങനെ സൗരഭ്യം ഉയർന്നുകൊണ്ടിരിക്കുക. മറ്റ് യാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മറ്റ് യാഗങ്ങളൊക്കെ അർപ്പിക്കുന്നത് വാസ്തവത്തിൽ ഹോമയാഗത്തിൻ്റെ പുറത്തു കൊണ്ടുവന്ന് അർപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ഭോജനയാഗവും ഈ സമാധാനയാഗമൊക്കെ നമ്മൾ എടുത്താൽ അതൊന്നും സെപ്പറേറ്റ് ആയിട്ട് അർപ്പിക്കത്തില്ലേ, അതൊക്കെ അർപ്പിക്കുന്നത് ഈ ഹോമയാഗത്തിൻ്റെ പുറത്തു കൊണ്ടുവന്ന് അർപ്പിക്കുകയുള്ളൂ. ബേസിക്കായിട്ട് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഗമാണ് ഹോമയാഗം. ഈ ഹോമയാഗം വാസ്തവത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ അർത്ഥം തന്നെ എന്താ? ബേൺഡ് ഓഫറിങ് എന്നാ ഇംഗ്ലീഷ് വായിച്ചാൽ. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ്. ഇറ്റ് സിൻസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ് ഓൺ ദ ഓൾട്ടർ, ഇറ്റ് ഈസ് കോൾഡ് ബേൺഡ് ഓഫറിങ്. മറ്റ് യാഗങ്ങൾ പുരോഹിതന്മാർ ഭക്ഷിക്കുന്നുണ്ട്, കൊണ്ടുവന്ന വ്യക്തികൾ ഭക്ഷിക്കുന്നുണ്ട്, അങ്ങനെ ഭാഗങ്ങൾ എടുക്കുന്ന യാഗങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് സമാധാന യാഗം കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്ന വ്യക്തി ഭക്ഷിക്കുന്നുണ്ട്, പുരോഹിതനുള്ളത് കൊടുക്കുന്നുണ്ട്, ദൈവത്തിനുള്ള യാഗവിടുതങ്ങൾ അർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഹോമയാഗത്തെക്കുറിച്ച് മാത്രം നമുക്ക് ഒരു കാര്യം കാണാം, അത് മുഴുവൻ യാഗവിടുത്തിൽ അർപ്പിക്കും. അത് മുഴുവൻ ദഹിക്കുന്നതുകൊണ്ടാണ് അതിന് പേര് കൊടുത്തത് ഹോമയാഗം. അതെന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, തൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട, സമ്പൂർണമായ യാഗമായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുത്ത, മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെയാണ് ഹോമയാഗം വരച്ച് കാണിക്കുന്നത്. നമ്മൾ ചിന്തിച്ചേ, അപ്പം ദൈവം ആദ്യമെടുത്ത് കാണിച്ചത് അതാണ്. നോക്കുക, സമ്പൂർണമായി പിതാവിന് ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, മരണത്തോളം അത് അനുസരണമുള്ളവനായി മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത തൻ്റെ പുത്രൻ്റെ ശ്രേഷ്ഠതയാണ് പിതാവ് ആദ്യം കാണുന്നത്. അവിടെ തൊട്ട് താഴോട്ട് വരികയാണ് ഭോജനയാഗത്തിൽ. നമ്മളത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. ഭോജനയാഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലോക ജീവിതം, സമാധാനയാഗത്തിൽ അവൻ സ്ഥാപിച്ച സമാധാനം, പാപയാഗത്തിൽ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു, അകൃത്യാഗത്തിൽ നമ്മുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തിയ കർത്താവായ യേശുക്രിസ്തു. എന്നാൽ മനുഷ്യൻ ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ ഈ താഴത്തെ ഓർഡറിൽ നിന്ന് മുകളിലോട്ട് കയറുന്നത് ആരാണ്? നമ്മളൊക്കെ ദൈവസന്നിധിയിൽ വരുന്നത് എങ്ങനെയാണ്? ഞാൻ പാപം ചെയ്തു, ഞാൻ അകൃത്യം ചെയ്തു എന്നുള്ള ഓർമ്മയാണ്. അപ്പോൾ ആ ഓർഡർ ശ്രദ്ധിച്ചാൽ മനുഷ്യൻ വരുന്നത് ആദ്യം താഴെയെന്ന. അവൻ പാപത്തെക്കുറിച്ച് മനസ്സിലായി, ഞാൻ പാപം ചെയ്തു, അവൻ അകൃത്യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അത് കഴിയുമ്പോൾ അവന് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാകും, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, എന്നിൽ ഒരു പ്രമാണമുണ്ട്, പാപത്തിൻ്റെ പ്രമാണം. അവൻ പാപയാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അവന് ദൈവത്തോട് സമാധാനം കിട്ടുന്നു. നോക്ക്, അവൻ താഴത്തെ പടിയിൽ നിന്ന് കയറി കയറി മുകളിലോട്ട് പോകുമ്പോൾ പിതാവ് നമ്മോട് കൽപ്പിക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്. തൻ്റെ പുത്രനെ വരച്ച് കാണിച്ചുകൊണ്ട് താഴോട്ട് വരികയാണ് അവൻ നമുക്ക് എന്തായി തീർന്നു എന്നുള്ളത്. ഇതിൻ്റെ ഓർഡർ വീണ്ടും ശ്രദ്ധിച്ചാൽ, ആദ്യത്തെ രണ്ട് യാഗം ഹോമയാഗവും ഭോജനയാഗവും. നമ്മൾ ഓർത്തു, ഹോമയാഗം എന്ന് പറയുമ്പോൾ സമ്പൂർണമായ പിതാവിനെ അനുസരിച്ച പുത്രൻ, സമ്പൂർണമായ യാഗമായി തീർന്ന പുത്രൻ. ഭോജനയാഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ലോകത്തിൽ ജീവിച്ച ദൈവത്തിൻ്റെ പുത്രൻ്റെ ജീവിതമാണ്. അതിനകത്ത് രക്തമില്ലേ, മാംസമില്ലേ, അതിനകത്ത് മൃഗങ്ങളോ അതുപോലെ പക്ഷികളെ ഒന്നും അർപ്പിക്കുന്നില്ല ഭോജനയാഗത്തിൽ. ഭോജനയാഗത്തിൽ അർപ്പിക്കുന്നത് നേരിയ മാവ്, അല്ലെങ്കിൽ ആ മാവ് ചുട്ടെടുത്ത വടകൾ, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളാണ് അർപ്പിക്കുന്നത്. അത് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഫൈൻ ഫ്ലവറായി ജീവിച്ച, നേര്യമാവായി ജീവിച്ച തൻ്റെ പുത്രനെയാണ് വരച്ച് കാണിക്കുന്നത്. അതൊക്കെ എത്ര ബ്യൂട്ടിയാണെന്ന് അറിയാമോ, കർത്താവിൻ്റെ മഹത്വം. നമ്മൾ നോക്കിയേ, ആദ്യത്തെ രണ്ട് യാഗം അത് രണ്ടും പെർഫെക്ഷനെയാണ് കാണിക്കുന്നത്. ഒന്ന്, കർത്താവ് ജീവിച്ച ജീവിതത്തിൻ്റെ പെർഫെക്ഷൻ, ഒന്ന് അവൻ്റെ അനുസരണത്തിൻ്റെ മരണത്തിൻ്റെ പെർഫെക്ഷൻ. ഇത് രണ്ടും ആദ്യത്തെ വരച്ച് കാണിക്കുന്നു. എന്നാൽ അവസാനത്തെ രണ്ടുമോ? അവസാനത്തെ രണ്ടെണ്ണം മനുഷ്യൻ്റെ അകൃത്യവും മനുഷ്യൻ്റെ പാപവുമാണ് വരച്ച് കാണിക്കുന്നത്. എന്നാൽ ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ നടുക്ക് ദൈവം പറഞ്ഞ യാഗം ഏതാണ്? സമാധാനയാഗം. ആ ഓർഡർ കണ്ടോ? ദൈവത്തിൻ്റെ പൂർണ്ണതയാണ് ആദ്യത്തെ രണ്ട് യാഗമെങ്കിൽ മനുഷ്യൻ്റെ അപൂർണതയാണ് അവസാനത്തെ രണ്ട് യാഗങ്ങൾ. ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നു എന്ത്? സമാധാനയാഗം. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കിക്കൊണ്ട് സമാധാനം സ്ഥാപിച്ചിരുന്ന അവൻ സമാധാനയാഗമായി ഇതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന കർത്താവിനെ വരച്ച് കാണിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവം അതിൻ്റെ ഓർഡർ പറയുമ്പോൾ തന്നെ അതെത്രയോ പെർഫെക്റ്റായിട്ടാണ് നമുക്ക് വരച്ച് കാണിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. ഞാനൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിൽ അതൊന്ന് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ.